The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് 8 വെള്ളി, 1199 കുംഭം 24 ദീപിക എഡിറ്റോറിയൽ. വനിതാ ദിനത്തിൽ തുടങ്ങാം പുരുഷ ശാക്തീകരണം. പാഠം മുതൽ പാർലമെന്റ് വരെയും അടുക്കള മുതൽ ബഹിരാകാശം വരെയും മികവ് തെളിയിച്ച വനിതകൾക്ക് പുരുഷാധിപത്യ സമൂഹം വഴിമുടക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വനിതാ ദിനം കൂടി. വനിതകൾക്ക് ഭരണത്തിൽ മൂന്നിലൊന്ന് സംവരണം നടപ്പാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യ വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കി. വലിയ നേട്ടമാണെങ്കിലും നാട്ടിലൊരു മാറ്റവും ഉണ്ടായില്ല. ബില്ലിലെ വ്യവസ്ഥകളനുസരിച്ച് സംവരണം നടപ്പാകാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. ഉണ്ടെങ്കിൽ ബില്ലിനായി കാത്തു നിൽക്കാതെ ഏതൊരു പാർട്ടിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കാമായിരുന്നു. ബാല്യം മുതൽ പുരുഷ മേധാവിത്വത്തിന്റെ സുഖ അനുഭവങ്ങളിലൂടെ കടന്നു വന്നവർ ആധിപത്യം പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അതിന് കഴിയുന്നില്ല. പുരുഷനെയാണ് ശാക്തീകരിക്കേണ്ടത്. രണ്ടു ദിവസം മുമ്പുണ്ടായ രണ്ട് സംഭവങ്ങൾ സ്ത്രീയുടെ ആത്മവിശ്വാസത്തിന്റെ തെളിവായി മലയാളിക്ക് മുന്നിലുണ്ട്. ഒരാൾ കിണറ്റിൽ നിന്ന് കയറി വന്നാണ് സംസാരിക്കുന്നത്. അടൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കിണറിന് മുകളിലേക്ക് ചാടിക്കയറവേ പലകയൊടിഞ്ഞ് കിണറ്റിൽ വീണതാണ് എലിസബത്ത്. ഒരു രാത്രിയും പകലും ആത്മവിശ്വാസം കൈവിടാതെ അവർ കഴുത്തറ്റം വെള്ളത്തിൽ ഒരേ നിൽപ്പ് നിന്നു. വൈകുന്നേരം 5 കിണറ്റിൽ വീണെങ്കിലും പിറ്റേന്ന് ഉച്ച കഴിയുവോളം ആരും അറിഞ്ഞില്ല. ആ നിൽപ്പ് മരണക്കിണറുകളെ അതിജീവിക്കാനുള്ള സ്ത്രീശക്തിയുടെ അടയാളം തന്നെയാണ്. മറ്റൊന്ന് ആത്മവിശ്വാസത്തെ മുഖാമുഖം നേരിട്ടൊരു വനിതയുടെ സംയമനത്തിന്റെ നേർക്കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ നല്ല പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞ വനിതയോട് രൂക്ഷമായ നോട്ടത്തിലും ഭാവത്തിലും അമ്മാതിരി കമന്റുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പതറാതെ അടുത്ത നടപടിയിലേക്ക് ശാന്തമായി കടന്ന വനിതയുടെ മനോബലം നിസ്സാരമാണോ? തല കുനിക്കേണ്ടത് താനല്ലെന്ന ബോധ്യത്തോടെ തന്റെ ജോലി തുടർന്ന അവരിൽ നിന്നാണ് നമ്മുടെ രാജാക്കന്മാർ സഹിഷ്ണുതയും മാന്യതയും പഠിക്കേണ്ടത്. ഇത്തരം സ്ത്രീകളുടെ സംയമനവും കരുത്തുമില്ലായിരുന്നു എങ്കിൽ എത്ര കുടുംബങ്ങൾ ഇന്ന് ബാക്കിയുണ്ടാകുമായിരുന്നു? അവരെ മുകളിലേക്ക് കടത്തിവിടാനുള്ള പുരോഗതി പുരുഷൻ കൈവരിക്കാത്തതുകൊണ്ടാണ് സംവരണം വേണ്ടിവരുന്നത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷമേ നടപ്പാക്കാൻ കഴിയൂ എന്നാണ് വനിതാ സംവരണ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. മണ്ഡല പുനർനിർണയം 2026 നടക്കാനിടയുള്ളൂ. നടന്നാൽ 2029 പൊതു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങളിൽ മൂന്നിലൊന്ന് വനിതകളായിരിക്കും. അവിടെയും തടസ്സങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയം അടക്കി വാഴുന്ന നേതാക്കളുടെ വീടുകളിൽ നിന്നുൾപ്പെടെ നോമിനികളായി എത്തുന്നവർ ബില്ലിന്റെ അന്തസ്സത്തെയെ അട്ടിമറിക്കാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും വലിയൊരു തുടക്കമായിരിക്കും അത്. അധികാരത്തിന്റെ കോട്ടകളിലേക്കുള്ള വനിതകളുടെ കുതിപ്പിന് വിസിൽ മുഴക്കാൻ ഒരു പാർട്ടിയും തയ്യാറാകാത്തതിന് കാരണം പുരുഷ മേധാവിത്വമാണ്. ഇടത് പാർട്ടികളിലും പുരുഷാധിപത്യമുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് തുറന്നടിച്ചത് കഴിഞ്ഞ വർഷമാണ്. മാറ്റത്തിന് ശ്രമിക്കുമ്പോഴും CPMൽ വനിതകളുടെ അംഗസംഖ്യ 18 മുതൽ 20% വരെ മാത്രമാണ്. റാലിയിൽ കാണുന്ന പങ്കാളിത്തം കമ്മിറ്റികളിൽ ഇല്ലെന്നും തുല്യ പങ്കാളിത്തം ഉറപ്പാക്കും വരെ പോരാട്ടം അനിവാര്യമാണെന്നും അവർ പറഞ്ഞിരുന്നു. സ്ത്രീകളെയല്ല പുരുഷന്മാരെയാണ് ശാക്തീകരിക്കേണ്ടതെന്ന തിരിച്ചറിവാണ് നമുക്കിനി ഉണ്ടാകേണ്ടത്. രാജ്യത്തെ ഏതൊരു അടുക്കളയിലും രാവിലെ കാണുന്ന സ്ത്രീയെ തന്നെയാണ് നാം രാത്രി വൈകിയും കാണുന്നത്. അവരിലേറെ പേരും പകൽ ജോലിക്ക് ശേഷം എത്തിയവരായിരിക്കും. സ്ത്രീക്ക് കരുത്തും കഴിവും ഉണ്ടാക്കാനല്ല, അവർക്കുള്ള കഴിവുകളെ അംഗീകരിക്കാനും ആദരിക്കാനുമാണ് പുരുഷൻ തയ്യാറാകേണ്ടത്. പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന ആധിപത്യ പ്രവണതകളെ വലിച്ചെറിയാൻ ആൺകുട്ടികളെ ബാല്യകാലത്തെ പരിശീലിപ്പിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ പാഠ്യപദ്ധതികളിൽ അത്തരമൊന്നില്ല. വീടുകളിൽ സ്ത്രീയുടെ സ്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലപാട് തറകൾ നിർണയിക്കുന്നത് പുരുഷനാണ്. അതിന്റെ മറുവശം കൂടിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുണ്ടെന്ന് കേരളം പണ്ടേ പറയാറുണ്ട്. പക്ഷേ ഏതൊരു സ്ത്രീയുടെയും പരാജയത്തിന് പിന്നിൽ ഒരു പുരുഷനെ കണ്ടേക്കാമെന്ന് നാം പറയാറില്ല. രാജ്യത്തെവിടെയും അതാണ് സ്ഥിതിയെന്ന് ഈ വനിതാ ദിനം ഓർമ്മിപ്പിക്കുന്നു. മേധാവിത്വത്തിന്റെ പാതയുപേക്ഷിച്ച് സമത്വത്തിന്റെ ലോകത്തെ അംഗീകരിക്കാനുള്ള പുരുഷ ശാക്തീകരണത്തിനാണ് ഇനി ശ്രമങ്ങൾ തുടങ്ങേണ്ടത്. The editorial.